2019 ഏപ്രിൽ 4 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. എംഎൽഎമാർ എംപി ആകാനൊരുങ്ങുമ്പോൾ കേരള നിയമസഭാ സെക്രട്ടറി വി കെ ബാബുപ്രകാശ് തയ്യാറാക്കിയ ലേഖനം. കേരളത്തിൽ നിന്ന് 9 സിറ്റിംഗ് എംഎൽഎമാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. എംഎൽഎമാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഇത് സംബന്ധിച്ച് സംശയം നിലനിൽക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഉയർന്നുവരുന്നത്. ഒന്ന്, എംഎൽഎ എന്നത് ഔദ്യോഗിക പദവിയാണോ? ആണെങ്കിൽ അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന നിർവചനത്തിൽ വരുന്നതാണോ? അങ്ങനെയെങ്കിൽ നിയമ തടസ്സമില്ലേ? 2, എംഎൽഎ എംപി എന്നത് ഇരട്ട പദവികളല്ലേ? ആണെങ്കിൽ ഒരേ സമയം ഇരട്ട പദവികൾ വഹിക്കാമോ? 2 മാസം മുൻപ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി അസംബ്ലിയിലെ 20 എംഎൽഎമാരെ പ്രസിഡന്റ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ചൂണ്ടിക്കാട്ടി അയോഗ്യരാക്കിയിരുന്നു. എംഎൽഎമാരെ മുഖ്യമന്ത്രി അസംബ്ലി സെക്രട്ടറിമാരായി നിയമിച്ചത് മൂലമാണ് അയോഗ്യരാക്കാൻ കമ്മീഷൻ പ്രസിഡന്റിന് നിർദ്ദേശം നൽകിയത്. തീരുമാനം ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംഎൽഎമാരും എംപിമാരും പാർലമെന്റിലെയും നിയമസഭയിലെയും അംഗങ്ങളായി ഇരുന്നുകൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നിയമസഭ പാർലമെന്റ് നടപടികളിലൂടെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഭരണഘടനാ പദവിയും ഉത്തരവാദിത്വമാണ്. അങ്ങനെയെങ്കിൽ അത്തരം പദവികൾ വഹിക്കുന്നവർ സർക്കാർ നൽകുന്ന ഔദ്യോഗിക ചുമതല സേവന വേതന വ്യവസ്ഥയിൽ സ്വീകരിച്ചാൽ അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ പരിധിയിൽ വരുന്നു എന്നാണ് സുപ്രീംകോടതി വിധികൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതായത് എംഎൽഎ എംപി പദവികൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്കും ചുമതലകൾക്കും ഇടവരുത്തരുത്. സർക്കാർ നൽകുന്ന പദവി പ്രതിഫലത്തോടെ വഹിക്കുകയാണെങ്കിൽ എംഎൽഎക്കും എംപിക്കും സർക്കാരിനെ നിയമസഭയുടെയും പാർലമെന്റിന്റെയും കീഴിൽ ഉത്തരവാദിയാക്കുന്നതിന് സാധ്യമാകാതെ വരും. ഇന്ത്യൻ ഭരണഘടനയിലാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന പദം കടന്നുവരുന്നത്. അതിന്റെ തത്വം നിയമനിർമ്മാണ സഭയുടെയും ഭരണകൂടത്തിന്റെയും അധികാര വേർതിരിവ് സംബന്ധിച്ച മേഖലയാണ്. എന്നാൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ നിർവചിക്കപ്പെടുന്നില്ല. ഇതു സംബന്ധിച്ച് 1971 ശിവമൂർത്തി സ്വാമി ഇനാന്ധാർ കേസിൽ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എപ്രകാരം പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരാണോ പദവിയിൽ നിയമിക്കുന്നത്? നിയമിക്കാനും പിരിച്ചുവിടാനും സർക്കാരിനാണോ അധികാരം? സർക്കാരാണോ പ്രതിഫലം നൽകുന്നത്? പദവി വഹിക്കുന്നയാളിന്റെ സേവനം സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രകാരം സർക്കാരിന്റെ നയത്തെ അനുകൂലിക്കാൻ വേണ്ടിയാണോ? പദവിയിലുള്ള ആളിന്റെ പ്രവൃത്തിയെ സർക്കാർ ചട്ടത്തിലൂടെയോ നിർദ്ദേശത്തിലൂടെയോ നിയന്ത്രിക്കുന്നുണ്ടോ? എംഎൽഎമാരുടെയും എംപിമാരുടെയും പദവി ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ പരിധിയിൽ വരുന്നതാണോ എന്നതും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഭഗവതി പ്രസാദ് ദീക്ഷിത് ഘോര കേസിൽ 1986 തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയത് പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പദവി വഹിക്കുന്നവരല്ല. കാരണം സർക്കാരല്ല എംപിമാരെയും എംഎൽഎമാരെയും നിയമിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആയതിനാൽ 1971 ശിവമൂർത്തി സ്വാമി ഇനാംദാർ കേസിലെ ഒരു നിർദ്ദേശവും എംഎൽഎമാരെയും എംപിമാരെയും ബാധിക്കുന്നതല്ല. മേൽവിവരിച്ച സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിപ്രകാരം എംഎൽഎയും എംപിയും അവർ വഹിക്കുന്ന പദവിയിൽ ശമ്പളവും അലവൻസും കൈപ്പറ്റുന്നുണ്ടെങ്കിൽ കൂടി അത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വേതനമോ ആനുകൂല്യമോ അല്ല. മറിച്ച് പാർലമെന്റും നിയമസഭയും ഭരണഘടന അനുവർത്തിക്കുന്ന പ്രകാരം പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ പ്രാബല്യത്തിലും ആനുകൂല്യത്തിലുമാണ്. അത് സർക്കാർ സേവനമോ ആനുകൂല്യമോ അല്ല. അതുകൊണ്ട് എംഎൽഎമാരും എംപിമാരും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന നിർവചനത്തിൽ വരുന്ന വിഭാഗമേ അല്ല. ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് അംഗത്തെയോ നിയമസഭാ അംഗത്തെയോ അയോഗ്യരാക്കുന്നത് ഭരണഘടനാ അനുച്ഛേദം 102(1)(a) പ്രകാരവും അനുച്ഛേദം 191(1)(a) പ്രകാരവുമാണ്. പ്രസ്തുത അനുച്ഛേദങ്ങൾ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നു. പാർലമെന്റിലെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെടാനും ഒരംഗമായി ഇരിക്കാനും ഭാരത സർക്കാരിന്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയോ കീഴിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന പരിധിയിൽ ഉദ്യോഗം വഹിക്കുന്നയാളാണെങ്കിൽ അത്തരം വിഭാഗത്തെ പാർലമെന്റ് നിയമം വഴി ഒഴിവാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രസ്തുത അംഗത്തെ അയോഗ്യരാക്കാവുന്നതാണ്. ഈ അനുച്ഛേദത്തെയാണ് 1986 ഭഗവതി പ്രസാദ് ദീക്ഷിത് കേസിൽ സുപ്രീംകോടതി മേൽ വിവരിച്ച പ്രകാരം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അടുത്തതായി പരിശോധിക്കേണ്ടത് ഒരു നിയമസഭാ അംഗത്തിന് ഒരേ സമയം പാർലമെന്റ് അംഗമായി തുടരാൻ സാധിക്കുമോ എന്നതാണ്. അയോഗ്യത എന്നത് നോമിനേഷൻ സമർപ്പിക്കുന്ന സമയത്തും സ്ക്രൂട്ടിനി സമയത്തും പരിശോധിക്കാവുന്നതാണ്. സ്ഥാനാർത്ഥിക്ക് നിശ്ചിത യോഗ്യതയുണ്ടോ എന്ന് റിട്ടേണിംഗ് ഓഫീസർ ആദ്യം പരിശോധിക്കുന്നു. അതിനുശേഷം അയോഗ്യത സംബന്ധിച്ച് എന്തെങ്കിലും സംഗതികൾ നിലനിൽക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാം. സിറ്റിംഗ് എംഎൽഎമാർ എംപിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഒരേ സമയം ഇരട്ട പദവി വഹിക്കാൻ എംഎൽഎക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യം അയോഗ്യതാ വിഷയമായി റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ ഉന്നയിക്കപ്പെടാവുന്നതാണ്. ഇത് ഭരണഘടനയുടെ അനുച്ഛേദം 101(1)(2)ഉം അനുച്ഛേദം 190(1)(2)ഉം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ഇപ്രകാരം ഏതൊരാളും പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമായിരിക്കാൻ പാടില്ലാത്തതും ഇരുസഭകളിലും അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ ഇരുസഭയിൽ അല്ലെങ്കിൽ മറ്റേതിലുള്ള അയാളുടെ സ്ഥാനം ഒഴിയാൻ പാർലമെന്റ് നിയമം വഴി വ്യവസ്ഥ ചെയ്യേണ്ടതാകുന്നു. ഒപ്പം ഏതൊരാളും പാർലമെന്റിലും സംസ്ഥാന നിയമസഭയിലും കൂടി അംഗമായിരിക്കാൻ പാടില്ലാത്തതും അപ്രകാരം ഒരാൾ പാർലമെന്റിലെയും സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയിലെയും അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രാഷ്ട്രപതി ഉണ്ടാക്കിയിട്ടുള്ള ചട്ടപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിനകം സ്ഥാനം രാജിവെക്കാത്ത പക്ഷം സ്ഥാനം അയോഗ്യമാവുന്നതാണ്. അനുച്ഛേദം 101 190 വ്യക്തമാക്കുന്നത് MLA MP ഇരട്ട പദവിയാണെങ്കിലും ഒരാൾക്ക് ഒരേ സമയം ഇരട്ട പദവികൾ വഹിക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നുമാണ്. എന്നാൽ സിറ്റിംഗ് MLA ആയ ഒരംഗത്തിന് പാർലമെന്റ് അംഗമായി മത്സരിക്കാൻ ഭരണഘടനാ അനുച്ഛേദം 101 190 യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ടാൽ 1961 തിരഞ്ഞെടുപ്പ് ചട്ടം 91 പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട് 14 ദിവസത്തിനകം നിയമസഭാംഗത്വം രാജിവെക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അയോഗ്യനാക്കാം.